തന്നെ ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരായ വിശ്വാസികൾ, സന്ധ്യാനമസ്കാരത്തിൻ്റെ ആ മസമൂറ മലയാളത്തിൽ ചൊല്ലുന്ന ആ സമയം മുതൽ നാട്ടിലൊരു പള്ളിയിൽ പെരുന്നാളിൽ നിൽക്കുന്നത് പോലെ ആണ് ജോഷു അത് നല്ല രീതിയിൽ ചൊല്ലുകയും ചെയ്തു. ക്വയറും അതേപോലെ മലയാളം പാട്ടുകൾ നല്ല രീതിയിൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പാടുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പാടി നോക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ ഒന്ന് സംശയിച്ചു, പക്ഷെ നല്ല രീതിയിൽ പാടി. എല്ലാവരുടെ നല്ല ശബ്ദം നല്ല സിങ്കായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ, സിദ്ദിഖ്ലാല് അടുത്തിടയ്ക്ക് മരിച്ചതുകൊണ്ട് ആ വാക്ക് എപ്പോഴും ഇങ്ങനെ എന്തിനാ പഠിക്കുന്നത് എന്ന് പറയുന്ന പോലെ, എന്തിനാ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? എന്തിനാ പെരുന്നാൾ ആഘോഷിക്കുന്നത്? ഇട്ടിരിക്കുന്ന കൊയറുകാർക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ വർഷവും പുതിയ പാട്ടുകൾ പഠിക്കാം, പാട്ടുകൾ പ്രസന്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ അവർ പറയും. പുരുഷന്മാർക്കാണെങ്കിൽ ഇല്ല, ആ കാര്യം ഞാൻ പറയത്തില്ല. പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് ഓരോ പെരുന്നാളിൽ ഓരോ ഏജിലുള്ളവർക്ക്, നമ്മുടെ നാട്ടിലൊരു സാഹചര്യത്തിൽ ഓരോ ഏജിലുള്ളവർക്ക് പെരുന്നാൾ ഓരോ രീതിയിലാണ് അവരതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരുടെ ഓർമ്മയിൽ ആ പെരുന്നാൾ നിൽക്കുന്നതും ഓരോ ഏജിനനുസരിച്ചാണ് അല്ലെ. നമ്മൾ നാട്ടിലായിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ പല ഏജിൽ പല അർത്ഥത്തിലാണ്, പല കാഴ്ചപ്പാടിലാണ് പെരുന്നാൾ നമ്മളുടെ മനസ്സിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സഹദാ പെരുന്നാളാണ് പെരുന്നാളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കല്യാണം കഴിച്ച് അയച്ച പെൺമക്കൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് സഹദാ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പൻ്റെ അടുക്ക് അമ്മയുടെ അടുക്കൽ വന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് മാമോദീസ മുങ്ങിയ പള്ളിയിൽ കൂതാശാല പെരുന്നാളിന് പോയി കുർബാനാക്കി കൊണ്ട് ആ പെരുന്നാൾ റാസയിൽ ഒന്ന് പങ്കെടുത്ത് കവലയിലൂടെ ഒന്ന് നടന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കി വരാനുള്ള ഒരു അവസരമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് പെരുന്നാൾ എന്തിനു വേണ്ടിയാ? നമ്മള് രാത്രി നമസ്കാരത്തിനകത്തൊരു പാട്ടുണ്ട്, ഇപ്പെരുന്നാളിൽ കർത്താവേ നിൻ കോപത്തെ നീക്കേണം, ഇപ്പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകേണം ഞങ്ങൾ. എന്തിനാ പെരുന്നാൾ? ദൈവകോപത്തെ നീക്കുന്നതിന് വേണ്ടിയാണ് പെരുന്നാൾ. നമ്മൾ നിർമ്മലരാകാൻ വേണ്ടിയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നതിനും ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പുതുതാക്കുന്നതിനുമുള്ള അവസരങ്ങളാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അവസാനം ചൊല്ലിയ പാട്ടിനകത്തൊരു വരി ഉണ്ടായിരുന്നു, ഒരു നിമിഷം നീ കോപിച്ച് മാറിപ്പോയാൽ മനം തിരിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോൾ നീ എൻ്റെ അടുക്കിലേക്ക് തിരികെ വരും അല്ലേ. ആ റിപ്പൻ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ പാട്ടിലെ രണ്ട് വരിയിലുണ്ട്. പെരുന്നാളുകൾ റിപ്പൻ്റൻസിനുള്ള ഒരവസരങ്ങളാണ്. അതൊരു പഴയ നിയമ കൺസെപ്റ്റ് കൂടെയാണ്. പഴയ നിയമ ഇസ്രായേലിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ വർഷത്തിൽ 3 പ്രാവശ്യം ഇസ്രായേൽ ജനത, പ്രത്യേകിച്ച് ഇസ്രായേലിലെ പുരുഷന്മാർ, യെരുശലേം ദേവാലയത്തിലേക്ക് വരണം. അവർ ലോകത്തിൻ്റെ എവിടെ ആയിരുന്നാലും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരാനുള്ള അവസരമാണ് പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ എന്ന് പറയുന്നത്. ആ 3 പെരുന്നാളുകളിൽ യെരുശലേം ദേവാലയത്തിൽ വന്ന് ഓരോരുവനും അവനവന് പറ്റുന്ന രീതിയിലുള്ള യാഗം അർപ്പിച്ച് ബലി കഴിച്ച് ദൈവതിരുസന്നിധിയിൽ അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു യഹൂദന്റെ ജീവിതം സാർത്ഥകമായി തീരുന്നത് അല്ലെ. ഒരു വർഷം അവൻ 3 പ്രാവശ്യം ഈ ദൈവസന്നിധിയിലേക്ക് വരണം. അത് ആ ഒരു ഐഡിയയുടെ പിന്നിൽ കിടക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം വായിച്ചാൽ ഈ റിപ്പൻ്റൻസ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ എങ്ങും ഇല്ല. അതൊരു വളരെ പ്രത്യേകതയുള്ളൊരു സംഗതിയാണ്. ഈ റിപ്പൻ്റൻസ്, പശ്ചാത്തപിക്കുക എന്ന വാക്ക് പഴയ നിയമത്തിൽ ആ അർത്ഥത്തിൽ, റിപ്പൻ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു വാക്കും പഴയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് പഴയ നിയമത്തിലുള്ള ഒരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ടേൺ ടുവേർഡ്സ് ഗോഡ്, അതെ, പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു സംഗതിയാണ്, യു ടേൺ ടുവേർഡ്സ് ഗോഡ് ആൻഡ് ഗോഡ് വിൽ ടേൺ ടു യു. അതാ നമ്മൾ ആ പാട്ടിനകത്ത് അവസാന രണ്ട് വരിക്കകത്തുള്ള കഥ. ഞാൻ ദൈവത്തെ കോപിച്ച് പോയി കഴിഞ്ഞാൽ, ഞാൻ മനം തിരിഞ്ഞാൽ അവൻ എൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരും. അതൊരു പഴയ നിയമ കൺസെപ്റ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ, പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നതാണ് മല്ലാഖി പ്രവചനത്തിൽ, പ്രത്യേകിച്ച് അവസാനത്തെ ചെറിയ പ്രവാചകന്മാരെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു മെസ്സേജാണ്, യു ടേൺ ടു വേർഡ്സ് ഗോഡ് ആൻഡ് ഗോഡ് വിൽ ടേൺ ടു യു. ഇതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുവീൻ എന്നുള്ള പ്രയോഗവുമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഈ മെറ്റനോയിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്. ഈ മെറ്റനോയിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം കൊടുക്കാൻ നേരത്ത് ഈ പഴയ നിയമത്തിലെ ടേൺ ടു വേർഡ്സ് ഗോഡ് എന്നുള്ള അർത്ഥം എടുത്തിട്ട് അതിന് അവർ കൊടുത്ത ഗ്രീക്കിൽ കൊടുത്ത അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ടേക്ക് എ യു ടേൺ. മെറ്റനോയിയ എന്ന ഗ്രീക്ക് വാക്കിന് ടേക്ക് എ യു ടേൺ എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. അന്നേരം ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് പശ്ചാത്തപിക്കുക അനുദപിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെ പശ്ചാത്തപിക്കാനും അനുദപിക്കാനുമുള്ള അവസരങ്ങളാണ് നമ്മൾക്ക് പെരുന്നാളുകൾ. ഇന്നത്തെ കാലത്ത് പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇപ്പം നാട്ടിലേക്കൊന്ന് നോക്കിയാൽ, ഇവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലേക്ക് നോക്കിയാൽ പെരുന്നാളെന്ന് പറഞ്ഞാൽ ലേസർ ഷോ നടത്താനുള്ള ഒരവസരമാണ് അല്ലേ. പള്ളി മുറ്റത്ത് ലേസർ ഷോ നടത്താം. പണ്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും ഓരോ പെരുന്നാളിനും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വേണമല്ലോ. ഈ പത്തനംതിട്ട ഭാഗത്താണെങ്കിൽ ഓരോ പെരുന്നാളുകൾ എന്ന് പറയുന്നത് പള്ളികളുടെ ഒരു ഒരു സാമ്പത്തിക സ്ഥിതിയും പള്ളിയുടെ ഒരു ഒരു പ്രതാപവും ഒക്കെ കാണിക്കാനുള്ള അവസരം കൂടെയാണ്. ഒരാൾ 100,000 രൂപയുടെ പടക്കം പൊട്ടിക്കുമ്പോൾ അടുത്ത ആൾ അതിനൊരു ഇച്ചിരി കൂടെ കൂടുതൽ വേണം, 1,50,000 രൂപ അതിനുവേണ്ടി ചിലവാക്കണം എന്ന് പറഞ്ഞ് ഈ പലപ്പോഴും പെരുന്നാൾ ഇങ്ങനെ ബാഹ്യമായ ആഘോഷങ്ങളിലും പ്രദർശനങ്ങൾക്കുമുള്ള ഒരു ഉപാധികളായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും പെരുന്നാളിന് അതിൻ്റെ ഒരു സാമൂഹിക വശത്ത് ഉത്സവവും ഈ പറയുന്ന റാസയും ഈ കൂടിവരവും എല്ലാം അതിൻ്റെ ഒരു സാമൂഹിക വശത്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആത്മീയ വശം എന്താണെന്ന് ചോദിച്ചാൽ അനുദപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത്. ഈ അനുദപിക്കുക, റിപ്പൻ്റ് ചെയ്യുക, പശ്ചാത്തപിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ആധ്യാത്മികതയിൽ വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്കുകൂടിയാണ്. കാരണം അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പലരുടെയും വിചാരം എപ്പോഴും ഈ വിഷമമുള്ള മുഖത്തോടുകൂടിയിരിക്കുക, ഇപ്പം ചെയ്തു പോയ തെറ്റുകളെ പറ്റി ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക, അതാണ് ഈ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പലർക്കും ഒരു വിചാരമുണ്ട്. പക്ഷെ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. ദൈവത്തിന് മുമ്പിൽ സന്തോഷത്തോടു കൂടിയിരിക്കുന്നതാണ് പശ്ചാത്തപിക്കുന്നതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. റിപ്പൻ്റൻസ് എന്ന് പറയുന്നത് ടു നോ ദ ജോയ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ നമുക്കറിയാം ഈ ആറ്റത്തിൻ്റെ ഒരു മോഡൽ നമുക്കറിയാമല്ലോ. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളുള്ളതാണ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അത് ഈ അടുത്തിടയ്ക്ക് ഓപ്പൺഹൈമർ എന്നുള്ള ചിത്രം ഇറങ്ങിയപ്പോൾ വീണ്ടും ആറ്റത്തെ പറ്റിയുള്ള ചിന്തയും പറച്ചിലും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിലെല്ലാം ഉണ്ട്. നീൽസ് ബോർ ആണ് ആ ഒരു മോഡൽ കണ്ടുപിടിക്കുന്നത്. നീൽസ് ബോറിൻ്റെ ആ ചിന്തയിൽ നിന്നാണ് ഓപ്പൺഹൈമർ ന്യൂക്ലിയർ ബോംബിലേക്ക് പോകുന്നത്. നീൽസ് ബോർ പറഞ്ഞ എന്തുവാ, ഈ ആറ്റത്തിന് ഊർജം കൂടുമ്പോൾ അത് ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലേ. കുഞ്ഞുനാളിൽ 10-ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ പറഞ്ഞിരുന്നിരുന്നുണ്ട്, ആറ്റത്തിൻ്റെ മൂട്ടി തീ കത്തിക്കുമ്പോൾ അത് പുറത്തേക്ക് എടുത്ത് ചാടും എന്ന് പറയുമായിരുന്നു അല്ലേ. അതെ, ഈ പുറത്തേക്ക് എടുത്ത് ചാടുമ്പോൾ അതിൻ്റെ ഊർജ്ജഗതിയിൽ വ്യത്യാസം ഉണ്ടാകും. അതിനെ അകത്തേക്ക് തിരിച്ചു കയറ്റി കഴിഞ്ഞാലും ഊർജ്ജഗതിയിൽ വ്യത്യാസം ഉണ്ടാകും. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ്റെയും ഫ്യൂഷൻ്റെയും അടിസ്ഥാന ചിന്താഗതി എന്ന് പറയുന്നത്. ഇക്കാര്യം പറയുന്നത് പോലെ മനുഷ്യനെല്ലാം അവന് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഓരോ ഓർബിറ്റുണ്ട് അല്ലേ. എൻ്റെ ഓർബിറ്റ് അല്ല ഇവിടെ ഇരിക്കുന്ന വേറെ ഒരാളുടെ ഓർബിറ്റ്. നമ്മുടെ ഓരോരുത്തരുടെയും ഓർബിറ്റ് നിശ്ചയിക്കുന്നത് നമ്മൾ ഏർപ്പെടുന്ന നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഓർബിറ്റിനുള്ളിലാണ് നമ്മൾ ദൈവം തമ്പുരാൻ ആക്കി വച്ചിരിക്കുന്നത്. എന്നിട്ട് ദൈവം ആ ഓർബിറ്റിലൂടെ കറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നിയോഗിച്ചാക്കി വെച്ചേക്കുന്നത്. ഒരാളെ ഫിലാഡൽഫിയ കൊണ്ടുവന്നതും ഒരാളെ സഫേണി കൊണ്ടുവന്നതും ഒരാളെ യോങ്കേഴ്സി കൊണ്ടുവരുന്നതും എല്ലാം ഈ ഓർബിറ്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ മനുഷ്യന് കൂടെ കൂടെ തോന്നും ഈ ഓർബിറ്റിൽ നിന്ന് പുറത്ത് ചാടിയാലോ, നമുക്ക് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയും നമ്മളൊന്ന് ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടും. അവിടെ ചിലപ്പോൾ ആ ചാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇച്ചിരി അധികമായ സന്തോഷം കിട്ടും. കൂടുതൽ ചിലപ്പോൾ ചില നമ്മൾ ഈ ഓർബിറ്റിനുള്ളിൽ കാണുന്നതല്ലാത്ത കാഴ്ചകൾ കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നിന്റെ സ്ഥാനം എവിടെയാ? ദൈവം കൽപ്പിച്ച് പറഞ്ഞു തന്നിരിക്കുന്ന ആ ഓർബിറ്റിനുള്ളിലാണ് നീ ചുറ്റേണ്ടത്. അപ്പോൾ ഈ ചാടി പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കും, ഞാൻ അങ്ങോട്ട് പോയാലേ ശരിയാകുന്നുള്ളൂ. ഈ ചാടിപ്പോയി കാണുന്ന എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ആ എൻജോയ്മെൻറ്റിന് അപ്പുറത്തേക്ക് നമുക്കറിയാം, ഇലക്ട്രോണുകൾ ചാടി ചാടി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ എലമെൻ്റ് തന്നെ പിന്നെ വേറെ ഒരു എലമെൻ്റായിട്ട് അങ്ങ് മാറുക ചെയ്തു അല്ലേ, അല്ലെങ്കിൽ അതങ്ങ് ഇല്ലാതായി പോവുക ചെയ്തു. അന്നേരം അതേപോലെ മനുഷ്യ ജീവിതവും ഈ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും അല്ലായിരുന്നു ജീവിതമെന്ന് മനസ്സിലാകും. അപ്പൊ തിരികെ ഓർബിറ്റിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ടേൺ ടു വേർഡ്സ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഓർബിറ്റിലേക്ക് നീ തിരികെ വരിക എന്നുള്ളതാണ്. അപ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ഈ ഓർബിറ്റിനിൽ പുറത്തു പോയപ്പോൾ ഉണ്ടായ ആ താൽക്കാലികമായ എൻജോയ്മെന്റിനേക്കാളും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതറിയാൻ വേണ്ടിയാണ്, അതറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് റിപ്പന്റൻസിലൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പന്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്. എപ്പോഴും നമ്മുടെ ഒറിജിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഓർബിറ്റിനുള്ളിലാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അല്ലെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അതിനകത്തേക്ക് തിരികെ വരാനായിട്ടുള്ള തീരുമാനമെടുക്കുക, അതാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ആ റിപ്പന്റൻസ് നമ്മളെ എപ്പോഴും റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ പുതുതായിട്ട് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും, റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, വേറെ എന്ത് ചെയ്താലും കിട്ടാത്ത ഒരു മാനസിക സന്തോഷം ഞായറാഴ്ച വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. എപ്പോഴാണെങ്കിലും നമ്മൾ ഈ പുണ്യസ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഉള്ളിലൊരു ഒരു ഒരു വെളിച്ചം, ആ വെളിച്ചം തരുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഈ റിപ്പന്റൻസ് നമുക്ക് തരുന്ന ഒരു റിഫ്രഷിംഗ് ഫീൽ എന്ന് പറയുന്നത്, ഒരു റീജനറേറ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത്. അതറിയുക എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടിയാണ് സത്യത്തിൽ നമ്മുടെ ഈ പിതാക്കന്മാര് ഈ പെരുന്നാളുകളും ഈ ആചാരങ്ങളും ഈ ആരാധനയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു റീജനറേറ്റീവ് ഫീൽ അറിയാൻ വേണ്ടിയാണ്. അന്നേരം പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ഈ പെരുന്നാൾ മൂലം ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ വരുന്ന ഒരവസരമായിട്ട് മാറുന്നു. ടേൺ ടു വേർഡ്സ് ഗോഡ്, ഞാൻ എൻ്റെ ഓർബിറ്റിൽ തിരികെ വരാനുള്ള ഒരവസരമായിട്ട് പെരുന്നാൾ മാറും. പലപ്പോഴും നമുക്കറിയാം റിപ്പന്റൻസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ മോഡൽ എന്തുവാ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, മുടിയനായ പുത്രൻ അല്ലേ, ദ പ്രോഡിഗൽ സൺ എന്നുള്ളതാണ് റിപ്പന്റൻസിന്റെ ഏറ്റവും വലിയ മോഡലായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ആ കഥ വായിക്കുമ്പം കഥ എവിടെ നിർത്തുന്നേ? നമ്മളെല്ലാവരും മകൻ തിരിച്ചു വന്നു, അപ്പൻ ഇറങ്ങി വന്നു, രണ്ടുപേരും ആശ്ലേഷിച്ചു, അവിടെയാണ് നമ്മുടെ കഥ തീരുന്നത്. പക്ഷെ സുവിശേഷത്തിലെ കഥ തീരുന്നത് അവിടെയല്ല. അത് കഴിഞ്ഞിട്ടൊരു 7 വാക്യം കൂടെ ഉണ്ട് സുവിശേഷത്തിന്, ആ കഥയ്ക്ക്. ആ 7 വാക്യത്തിൽ പറയുന്നത് ആരെയാണ്? ദ എൽഡർ സണ്ണിനെ പറ്റിയാണ് പറയുന്നത്. അതും കൂടെ ചേരുമ്പോഴാണ് ആ കഥ പൂർണ്ണമാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് മൊത്തത്തിലുള്ള പാരബിൾ എന്ന് പറയുന്നത്. അതിൽ 25-ാം വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ എൽഡർ സണ്ണിന്റെ കഥ തുടങ്ങുന്നത് തന്നെ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് അതൊരു ഒരു വേദപഠനം കൂടെ നടത്തി ഇന്നത്തെ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. Now his elder son was in the field. And when he came and approached the house, he heard music and dancing. He called one of the slaves and asked what was going on. He replied, "Your brother has come, and your father has killed the fatted calf because he has got him back safe and sound." Then he came angry and refused to go in. His father came out and began to plead with him, but he answered his father, "Listen, for all these years I have been working like a slave for you, and I have never disobeyed your command. Yet you have never given me even a young goat so that I might celebrate with my friends." But when his son of yours, when this son of yours came back, who has devoured your property with prostitutes, you killed the fatted calf on him. Then the father said to him, "Son, you are always with me, and all that is mine is yours. But we had to celebrate and rejoice because this brother of yours was dead and has come to life. He has lost and has been found." ഇത് വായിച്ചു തുടങ്ങുമ്പോൾ മൂത്ത മകനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് ഹി വാസ് ഇൻ ദ ഫീൽഡ്, അവൻ്റെ മൂത്ത മകൻ പാടത്തായിരുന്നു അല്ലേ, കൃഷിസ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹി വാസ് നോട്ട് ഇൻ ദ ഹോം. ആ മൂത്ത മകൻ വീട്ടിലല്ലായിരുന്നു. ഇളയ മകൻ എവിടെയായിരുന്നു? അവന് വീട്ടിലല്ലായിരുന്നു അല്ലേ. അവൻ തിരികെ വീട്ടിലേക്ക് വന്നു. ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇളയ മകൻ വീട്ടിലല്ലായിരുന്നു, അവൻ തിരികെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് മൂത്ത മകനും വീട്ടിലല്ലായിരുന്നു, അപ്പൻ്റെ രണ്ട് മക്കളും വീട്ടിലല്ലായിരുന്നു. അത് വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു ഒരു റെപ്രസെൻറ്റേഷനാണ്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് അവൻ വീട്ടിലല്ല, അവൻ പിതാവിൻ്റെ അടുക്കലല്ല, പിതാവിൽ നിന്ന് ദൂരത്താണ്. പാടത്തെന്ന് പറയുമ്പോൾ അത് അതിനകത്ത് ഒരു ഒരു കൊണ്ടോട്ടേഷനും കൂടെ ഉണ്ട്. ഈ ആദ്യത്തെ രണ്ട് മക്കളുണ്ടല്ലോ, ഒരുത്തനൊരുത്തനെ കൊന്ന രണ്ട് മക്കൾ, കൈനും ഹാബേലും, അവരെവിടായിരുന്നു? ഹി വാസ് ഓൾസോ ഇൻ ദ ഫീൽഡ്. ഫീൽഡിൽ വെച്ചാണ് ആ പ്രശ്നം അവിടെ നടന്നത്. വീട്ടിൽ നിന്ന് അപ്പൻ്റെ അടുക്കൽ നിന്ന് ദൂരെ ആയിരുന്നപ്പോഴാണ് മക്കൾ തമ്മിൽ അടിച്ചത്. ആ ഒരു കൊണ്ടോട്ടേഷനും കൂടെ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹി വാസ് ഇൻ ദ ഫീൽഡ്. And he came and approached the house. അവൻ തിരികെ വരികയാണ്. അത് നമ്മൾ മനസ്സിൽ ഒരു ഒരു നാടകം പോലെ, ഒരു സിനിമ പോലെ നമ്മളൊന്ന് കണ്ടു നോക്കണം. പാടത്തെ പണിയെടുത്തുകൊണ്ടിരുന്ന, വീട്ടിൽ നിന്ന് ദൂരെയായിരുന്ന, പിതാവിൻ്റെ അടുക്കലല്ലാതിരുന്ന മൂത്ത മകനും തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ ദൂരെ നിന്ന് അവൻ്റെ കൺവെട്ടത്ത് വീട് കാണുന്നു. അവൻ്റെ ചെവി കേൾക്കാവുന്ന, വീട്ടിൽ നടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാവുന്ന ഒരു ദൂരത്ത് വരുമ്പോൾ അവിടെ അവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോഴവൻ വീട്ടിനടുത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടുമുറ്റത്തോട്ട് കയറിയിട്ടില്ല, ഗേറ്റ് തുറന്ന് വീട്ടിനകത്തോട്ട് കയറിയിട്ടില്ല. അവൻ ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അവൻ നോക്കുമ്പോൾ തൻ്റെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാൻസിങ്ങും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പോഴവിടെ നിന്നുകൊണ്ട് അവൻ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ആ വഴി നമ്മളെല്ലാ പഴയ സിനിമയിലൊക്കെ നായകൻ വയൽവരമ്പത്തൂടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു ഒരു കൊച്ചു പയ്യന് ഓടി ഇങ്ങോട്ട് വരും. അന്നേരം അവനോടാണ് ഈ നായകൻ പോകാനുള്ള സ്ഥലത്തിൻ്റെ വഴി ചോദിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ നായകൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്. അന്നേരം അതിനുവേണ്ടിയാണ് ആ കൊച്ചിനെ ഓടിച്ച് പാടവരമ്പത്തൂടെ വിടുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഈ അടിമച്ചിറക്കൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുമ്പോൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, എന്താ അവിടെ? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പൻ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല, എന്തുവാ? ഇന്നവിടെ പെരുന്നാളല്ല, പെസഹായല്ല, കൂടാര പെരുന്നാളല്ല, ഇതൊന്നുമല്ല, പക്ഷെ എന്തിനാ അവിടെ ഒരു പാട്ട് നിർത്തും എന്ന് ആരോടാ ചോദിക്കുന്നേ? വൺ ഓഫ് ദി സ്ലേവിനോടാണ് ചോദിക്കുന്നത്, അടിമച്ചിറക്കനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ അടിമയുടെ റിപ്ലൈക്കകത്ത് നമ്മളൊന്നുകൂടെ നോക്കണം. ആ അടിമച്ചിറക്കൻ തിരിച്ചു പറയുന്നത് എന്തുവാ? യുവർ ബ്രദർ ഹാസ് കം. അവിടെ നമ്മൾ എംഫസിസ് കൊടുക്കേണ്ട ഒരു സംഗതി, യുവർ ബ്രദർ ഹാസ് കം, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്, അവനെ സേഫായിട്ടും സൗണ്ടായിട്ടും കിട്ടിയത് കൊണ്ട് അപ്പൻ അവന് വേണ്ടി വിരുന്ന് നടത്തുകയാണ്. അവിടെ അടിമച്ചിറക്കൻ സഹോദരനോട് പറയുകയാണ്, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അത് മനസ്സിലിരിക്കണം, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോ ഇവന് ദേഷ്യം വന്നു, എൽഡർ സണ്ണിന് ദേഷ്യം വന്നു അല്ലേ. ഹി ബിക്കെയിം ആംഗ്രി ആൻഡ് റെഫ്യൂസ് ടു ഗോ ഇൻ. അതൊരു പാരഡോക്സ് അല്ലേ. ഈ സഹോദരൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത സഹോദരൻ, ഒരു ഒരു റിയൽ സഹോദരൻ എന്തോ ചെയ്യണ്ടേ? അയ്യോ അവൻ തിരിച്ചു വന്നോ, എന്തൊരു സന്തോഷമാണ്ടതാ. മറിച്ച് ഇവിടെ ഈ എൽഡർ സണ്ണ് അവൻ തിരിച്ചു വന്നു, അവൻ എവിടുന്ന് വന്നതാ എന്നുള്ള ഒരു ഒരു ഭാവത്തിൽ അവനങ്ങോട്ട് നിന്ന് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി. നമ്മുടെ ഈ കൊച്ചു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ അപ്പനോടും അമ്മയോടും പിണങ്ങിയിട്ട് പുറത്തിറങ്ങി നിന്നിട്ടില്ലെങ്കിൽ ഞാനങ്ങോട്ട് കയറി വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തറയിലോട്ട് കാല് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഒരു സീനുണ്ടല്ലോ. അതേപോലെ ഈ മൂത്ത മകൻ വീടിന് പുറത്ത് നിന്നുകൊണ്ട് വരിക, ആഹാ അപ്പൻ അവന് വേണ്ടി ഡാൻസ് നടത്തുന്നു, പാട്ട് നടത്തുന്നു, സദ്യ നടത്തുന്നു, ഞാനങ്ങോട്ട് കയറി വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ വിറച്ച് വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന മകൻ്റെ അടുക്കലേക്കാണ് അപ്പൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ വീണ്ടും ആ അപ്പൻ്റെ ഇറങ്ങി വരവിൽ അവിടെ ചിത്രം, വേറൊരു ചിത്രം കൂടെ വരികയാണ്. ഈ അപ്പൻ ഇറങ്ങി വരുന്ന അപ്പൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ തന്നെയാണ്. ഈ കാല് സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ സഹോദരനോ, അവൻ വന്നപ്പോൾ ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരനെ ഡിസോൺ ചെയ്യാനായിട്ട് നിൽക്കുന്ന മകൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന അപ്പൻ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാതെ പരസ്പരം വഴക്കിട്ട് തല്ലിപ്പിരിഞ്ഞ് നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് ഇറങ്ങി വരുന്നതിനെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അന്നേരം അപ്പൻ ഇറങ്ങി വന്നിട്ട് അന്നേരം അപ്പനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത സീൻ എന്ന് പറയുന്നത്. അപ്പൊ അപ്പനും മകനും തമ്മിലുള്ള സംഭാഷണത്തിൽ അവിടെ വന്നിട്ട് ഹിസ് ഫാദർ കെയിം ഔട്ട് ആൻഡ് ബിഗാൻ ടു പ്ലീഡ് വിത്ത് ഹിം, ബട്ട് ഹി ആൻസേർഡ് ഹിസ് ഫാദർ, ലിസൺ, ഫോർ ഓൾ ദിസ് ഇയേഴ്സ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ലൈക്ക് എ സ്ലേവ് ഫോർ യു. അടുത്ത പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. മൂത്ത മകൻ പറയുന്നത് എന്താ, ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ജീവിച്ച് ഒരടിമയെ പോലെ നിനക്ക് വേണ്ടി ജോലി എടുക്കുകയായിരുന്നു. മൂത്ത മകൻ്റെ അവൻ്റെ ധാരണ പിശക് കാണിക്കാൻ വേണ്ടിയായി ഈ വാക്യം പറയുന്നത് മുഴുവനും അല്ല. അവൻ്റെ ധാരണ പിശകില് അടുത്ത പ്രശ്നം എന്തുവാ, ഞാൻ നിനക്ക് അപ്പനോട് പറയേണ്ടത് എന്തുവാ, ചിലപ്പോൾ നമ്മളും ഈ അപ്പനും മക്കളും തമ്മിലുള്ള വർത്തമാനത്തിലൊക്കെ ഇതേപോലെ നമ്മൾ ഡയലോഗ് അടിക്കും അല്ലേ. ഞാൻ അപ്പന് വേണ്ടി ഒരു അടിമയെ പോലെ, ഒരു വേലക്കാരനെ പോലെ പണിയെടുത്തതാണ്. അതെന്തോ ചെയ്യുന്നേ, നമ്മുടെ സൺഷിപ്പിനെ നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ സ്ലേവ്ഷിപ്പ് അല്ലേ, നമ്മൾ അടിമയാണെന്ന് സ്വയം അങ്ങ് പറയുക. സൺഷിപ്പ് വേണ്ട, നിന്റെ മകനെ പോലെ ഞാൻ പണിയെടുത്തു എന്നല്ല പറയുന്നത്, നിന്റെ അടിമയെ പോലെ പണിതെടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ മകനാണ് എന്നുള്ള ഭാവം അങ്ങ് മാറ്റി വെച്ചിട്ട് അടിമയിൽ, അതായത് അപ്പനും മകനും എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റി വെച്ചിട്ട് മാസ്റ്റർ ആൻഡ് സ്ലേവ് എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് അവൻ ഒരു പടി താഴേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ടാണ് അവൻ അവിടെ സംസാരിക്കുന്നത്. അപ്പം എന്നിട്ട് പറയുകയാണ്, ഐ ഹാവ് നെവർ ഡിസൊബെയ്ഡ് യുവർ കമാൻഡ് ആൻഡ് യു നെവർ ഗിവ് മീ എ യങ് ഗോഡ് യങ് കിഡ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആൻഡ് അടുത്ത വാചകം നോക്കണം, ബട്ട് വെൻ ദിസ് സൺ ഓഫ് യുവേഴ്സ് കെയിം ബാക്ക്, അവിടെയാണ് നമ്മൾ തിരിച്ച് ആ അടിമച്ചറക്കൻ പറഞ്ഞതിലേക്ക് പോകേണ്ടത്. അടിമച്ചറക്കൻ ഇവനോട് പറഞ്ഞത് എന്താ, സഹോദരനോട് പറഞ്ഞെന്താ, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. ഇവിടെ മൂത്ത മകൻ അപ്പനോട് പറയുന്നത് എന്തുവാ, ആ നിന്റെ മകൻ തിരിച്ചു വന്നപ്പോ, ഈ നിന്റെ മകൻ എൻ്റെ ആരാ, ഈ പറയുന്ന മൂത്തവൻ്റെ ആരാ, അവിടെയാണ് അടുത്ത പ്രശ്നം കിടക്കുന്നത് അല്ലേ. വേറെ ഒരു ഒരു പഴയ സിനിമ പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, ദേ വന്നേക്കുന്നു നിന്റെ മോൻ അല്ലേ. തോൽക്കുമ്പോഴും അധിക പ്രസംഗം കാണിക്കുമ്പോഴും വേണ്ടാതിനം കാണിക്കുമ്പോഴും അപ്പന് അപ്പൻ്റെ മകൻ അമ്മയുടെ മാത്രം മകനാ അല്ലേ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കാണിക്കും, അമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത സമയത്ത് അമ്മയ്ക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെ അപ്പൻ്റെ മാത്രം മകന്, ഡിസോണി. ഇത് നമ്മളും ഒക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിന് ഈ നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട് എന്ന് ആ സ്ലേവിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇവിടെ കഥയിൽ. രണ്ടാമത് നമ്മൾ വരുമ്പോഴാണ് പറയുന്നത് നിന്റെ മകൻ വന്നപ്പോൾ, എൻ്റെ സഹോദരനല്ല നിന്റെ മകൻ വന്നപ്പോൾ. അവിടെയാണ് ഈ ഈ മൂത്ത മകൻ്റെ ധാരണയിലെ മറ്റൊരു പിശക് കിടക്കുന്നത്. അവൻ്റെ സഹോദരനെ അവനങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൺ ചെയ്യുകയാണ്. അത് അപ്പനെയും ഡിസോൺ ചെയ്യുകയാണ്, സഹോദരനെയും ഡിസോൺ ചെയ്യുകയാണ്. അപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിന് പകരം അവിടെ മാസ്റ്റർ സ്ലേവ് എന്നുള്ള ഒരു ആ ആ ഇക്വേഷൻ എടുത്തു വെക്കുകയാണ്. രണ്ടാമത് അവൻ പറയുന്നത് എൻ്റെ സഹോദരൻ, അയ്യോ എൻ്റെ കാണാതെ പോയ സഹോദരൻ വന്നു എന്ന് വന്നപ്പോൾ നീ അത് ചെയ്തു എന്നല്ല പറയുന്നത്, നിന്റെ മകൻ വന്നപ്പോൾ നീ അവന് ചെയ്തു കൊടുത്തു. അപ്പൊ ഈ പറയുന്ന ആളാരാ? അത് ഇത് 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 പലപ്പോഴും ബന്ധങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരാളെ മനസ്സിന് പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ അവരെ അങ്ങ് ഡിസോൺ ചെയ്യും. പിന്നെ അവരെ നമ്മൾ അറിയത്തില്ല. പിന്നെ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അറിയത്തില്ല. ഇത് പലപ്പോഴും ഈ ബന്ധങ്ങളുടെ ഉള്ളിൽ വരുന്ന ഈ ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് ആ ആളെ കംപ്ലീറ്റ് അങ്ങ് ഡിസോൺ ചെയ്യുക. ഡിസോൺ ചെയ്യുക എന്ന് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്ത വാചകത്തിൽ എന്താ പറയുന്നേ, Who has devoured your property with prostitutes? വേശ്യമാരോടൊത്ത് നിന്റെ സകലതും ചെലവഴിച്ച് തീർത്ത നിന്റെ മകൻ വന്നപ്പോൾ. ഈ വീട്ടിലിരുന്ന മോനോട്, മൂത്ത മോനോട് ആരാ പറഞ്ഞേ ഇളയവൻ എങ്ങനെയാ പണം ചെലവഴിച്ച് തീർത്തേന്ന്? എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ ആ ഉപമയുടെ ഫസ്റ്റ് പാർട്ട് വായിക്കുമ്പോൾ അവൻ അവിടെ കഥ പറയുമ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അവൻ ചെലവഴിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവന് ആഹാരം കിട്ടാതെയായി. അങ്ങനെ അവൻ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നു. അത്രയേ ഉള്ളൂ പറയുന്നത്. അവിടെ എങ്ങനെ അവൻ പണം ചെലവഴിച്ച് തീർത്തു എന്ന് കഥ പറയുന്ന ആൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കഥയിൽ ലേറ്റായിട്ട് വരുന്ന ഒരു കഥാപാത്രത്തിന് അത് മനസ്സിലാകേണ്ട കാര്യവുമില്ല. പക്ഷേ ഈ മൂത്ത മകൻ ചെയ്യുന്നത് എന്താ? ഹി നോട്ട് ഓൺലി ഡിസോണിങ് ഹിസ് ബ്രദർ, ബട്ട് ഹി ഈസ് മേക്കിംഗ് അലിഗേഷൻസ് ആൻഡ് സ്റ്റോറീസ് അബൌട്ട് ഹിസ് യങ്ങർ ബ്രദർ. അവൻ എവിടൊക്കെ ആയിരുന്നു, അവൻ അത് ചെയ്തു ഇത് ചെയ്തു, അവൻ എന്തെല്ലാമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വന്നതാ, എന്നിട്ട് പോലും നീ അവന് വേണ്ടി സദ്യ ഒരുക്കാനായിട്ട് തയ്യാറായി. ഈ ബന്ധങ്ങളിൽ ഡിസോൺ ചെയ്യ, ബന്ധങ്ങളിൽ വിള്ളൽ വീണ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അത് ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആദ്യം നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ഡിസോൺ ചെയ്യും. അയാളെ ഞാൻ അറിയത്തില്ല, അവനേതാന്ന് ഞാൻ അറിയത്തില്ല, അവളേതാന്ന് ഞാൻ അറിയത്തില്ല. ഇന്നലെ വരെ ഒരു കാറിലിരുന്ന് യാത്രയ്ക്ക് പോയവരും ഒരുമിച്ച് ഹോളിഡേ ആഘോഷിക്കാൻ പോയവരും ഒക്കെയാണ്. ചെറിയൊരു സൗന്ദര്യപ്പണക്കം വന്നു കഴിയുമ്പോൾ പിന്നെ അവനെ ഞാൻ അറിയത്തില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തുവാ? അവൻ അന്ന് അവിടെ പോയപ്പം അത് ചെയ്തായിരുന്നു, ഇല്ലെങ്കിൽ അവൾ അന്ന് വേറെ ഒരു കാര്യം ചെയ്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോറി മേക്ക് ചെയ്യും. ഡിസോൺ ചെയ്യുക, സ്റ്റോറി മേക്ക് ചെയ്യുക, ഇതെല്ലാം ഈ ബന്ധങ്ങളിൽ വിള്ളൽ വരുമ്പോൾ ചെയ്യുന്ന അതൊരു ഒരു ഒരു സൈക്കോളജിക്കലായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് തന്നെയാണ് ഇവിടെ ഈ ഈ മൂത്ത മകൻ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അവൻ ആദ്യം അവൻ്റെ ബ്രദറിനെ ഡിസോൺ ചെയ്യുന്നു, അപ്പനെ ഡിസോൺ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആ ബ്രദറിനെ പറ്റി കഥകൾ മെനയുകയാണ്. നിന്റെ പണം അവൻ അവിടെ പോയി അത് ചെയ്തതാണ്, ചീട്ട് കളിച്ചതാണ്, അവൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കൂടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ മെനഞ്ഞ് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും അവനെ അങ്ങ് ഡിസോൺ ചെയ്ത് അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. അന്നേരം ഡിസോൺ ചെയ്യുന്നു, ഫോൾസ് അലിഗേഷൻസ് പറയുന്നു, ഫോൾസ് സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്ത് പറയുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഈ മകനെ പൂർണ്ണമായിട്ടും, അല്ലെ സഹോദരനെ പൂർണ്ണമായിട്ടും ഡിസോൺ ചെയ്യുന്ന ഈ എൽഡർ സണ്ണിനെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അത് കഴിയുമ്പോൾ, അവിടെ അത്രയും കഴിഞ്ഞ് ഇവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അപ്പൻ തിരിച്ചു പറയുന്നത് എന്താ? എനിക്കുള്ളതെല്ലാം നിൻ്റേത് കൂടെയാണ്. ഈ മൂത്ത മകൻ്റെ ഈ ധാരണ പിശകിലെ അടുത്ത സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ പിതാവിനുള്ളതെല്ലാം അവൻ്റെ ആയിരുന്നു എന്നുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റേ മകൻ അവന് വേണ്ടിയ ഓഹരി വാങ്ങിച്ചുകൊണ്ട് പോയി, ഇനി ബാക്കിയുള്ളതെല്ലാം അപ്പൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇത് ഇതൊന്നും എൻ്റെയല്ല എന്നുള്ള ഭാവത്തിലാണ് അവൻ അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് അപ്പൻ്റെ ആ ഒരു ജനറോസിറ്റി വരുന്നത്. ഓൾ ദാറ്റ് ഈസ് മൈൻ ഈസ് യുവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ ആ അപ്പൻ്റെ യഥാർത്ഥ ജനറോസിറ്റി, അതെന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൻ്റെ ജനറോസിറ്റിയാണ്. നമ്മൾ എന്തുമാത്രം ഡിസോൺ ചെയ്താലും, എന്തുമാത്രം ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും, അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചില്ല എന്ന് പറഞ്ഞാലും, എല്ലാത്തിൻ്റെ അവസാനം ഓൾ ദാറ്റ് ഈസ് മൈൻ ഈസ് യുവേഴ്സ് എന്ന് പറയുന്ന ജനറോസിറ്റിയോടുകൂടെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അവിടെ ഓർപ്പിക്കുക. എന്നിട്ട് അപ്പൻ പറയുകയാണ്, നമ്മൾ അവൻ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, ഇപ്പോൾ തിരികെ വന്നു. അവൻ മരിച്ചു പോയവനായിരുന്നു, ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഈ കഥ അവസാനിക്കുമ്പോൾ മകൻ എവിടെ നിൽക്കുക? 15:32 വായിക്കുമ്പോൾ മൂത്ത മകൻ എവിടെ നിൽക്കുക? ഈസ് ഹി എൻറ്റേഡ് ഇൻ ടു ദ ഹൗസ് ഓഫ് ഫാദർ? നോ. അതുകൊണ്ടാണ് 25 വാക്യത്തിൽ അവിടെ പ്രത്യേകിച്ച് എഴുതിയിരുന്നത് നൗ ഹിസ് എൽഡർസൺ വാസ് ഇൻ ദ ഫീൽഡ്. അവിടെ എൽഡർസൺ അവൻ വീട് അന്നേരം കഥ അവൻ ഈ മൂത്ത മകനെ അവതരിപ്പിക്കുന്ന സമയത്തും അവൻ വീടിന് പുറത്താണ്, പാടത്താണ്. കഥ തീരാൻ നേരത്തും അവൻ വീടിന് പുറത്തു തന്നെയാണ്. ഇനി ഈ കഥയ്ക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഒരു 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 വളരെ വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് വേണം കൂട്ടിച്ചേർക്കാം. എങ്ങനെയായിരിക്കണം ആ ഹാപ്പി എൻഡിങ്? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു സ്പിരിച്വൽ മോറൽ ഒരു 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 പാഠം വെച്ചിട്ട് ഈ കഥ എങ്ങനെ അവസാനിക്കണം? ഈ കഥ എങ്ങനെ അവസാനിക്കണം? അപ്പൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൻ്റെ കൈ പിടിച്ച് മൂത്ത മകൻ വീട്ടിലോട്ട് കയറി പോവുകയും അവിടെ വർഷങ്ങളായിട്ട് കാണാതിരുന്ന് തിരിച്ചു വന്ന് അവിടെ ഇരിക്കുന്ന തൻ്റെ സഹോദരനെ കണ്ട് ഈ സഹോദരങ്ങൾ തമ്മിലും പിതാവും ചേർന്ന് ഒന്നിച്ച് ആഹ്ലാദിച്ച് ആശ്ലേഷിച്ച് ഹഗിങ് ടുഗദർ, അല്ലേ, അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് സത്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്ത്യൻ വാല്യൂസ് അനുസരിച്ച് ഈ കഥ അവസാനിക്കേണ്ടത്. പക്ഷേ ഈ കഥ എങ്ങനെയാണോ അവസാനിച്ചത്? അല്ല, ഈ മൂത്ത മകൻ വീടിൻ്റെ പുറത്താണ്, പിതാവിൻ്റെ വിരുന്നിന് പുറത്താണ്, അവൻ്റെ സഹോദരനെ അവൻ കണ്ടിട്ടില്ല, തിരികെ വന്ന സഹോദരനെ അവൻ കണ്ടിട്ടില്ല, അവൻ ഇപ്പോഴും വീടിന് പുറത്ത് അവിടെ നിൽക്കുകയാണ്. ഇതാണ് റിപ്പൻ്റൻസ് ഇല്ലാത്തതിൻ്റെ മോഡൽ എന്ന് പറയും. ലൈഫിൽ റിപ്പൻ്റൻസ് ഇല്ല എങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, മുമ്പേ പറഞ്ഞതുപോലെ ഓർബിറ്റിനുള്ളിലേക്ക് തിരികെ വരാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ എവിടെയാ? വീടിന് പുറത്തായിരിക്കും, പിതാവ് ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് പുറത്തായിരിക്കും, പിതാവ് ഒരുക്കിത്തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, ആ സെക്യൂരിറ്റിക്ക് പുറത്തായിരിക്കും. അന്നേരം ഇതാണ് മൂത്ത മകൻ നൽകുന്ന പാഠം എൽഡർ സണ്ണിനെ പറ്റി. അതുകൊണ്ടാണ് 25 മുതൽ 32 വരെയുള്ള 7 വാക്യങ്ങൾ ഈ മൂത്ത മകന് വേണ്ടി നൽകിയിരിക്കുന്നത്, എൽഡർ സണ്ണിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ എൽഡർ സണ്ണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യങ്ങർ സണ്ണിൻ്റെ അവൻ ചെയ്തത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അവൻ മൃഗങ്ങൾക്ക് തുല്യമായിട്ട് ജീവിക്കേണ്ട അവസരം വന്നപ്പോൾ തിരിച്ച് ചിന്തിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് തിരികെ വരാം എന്ന് ചിന്തിച്ചതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴും പുറത്ത് വെയിൽ കൊണ്ട് നിൽക്കുന്ന മൂത്ത മകനെ പറ്റി നമ്മൾ ആലോചിക്കണം. അന്നേരം ഈ പുറത്ത് വെയിലത്ത് നിന്ന് വാശി പിടിച്ച് അപ്പനോടും തിരികെ വന്ന സഹോദരനോടും ദേഷ്യം കാണിച്ച് വാശി പിടിച്ച് വെയിൽ കൊണ്ട് അവിടെ നിൽക്കുകയാണോ വേണ്ടത്, അതോ വീട്ടിനകത്തെ വിരുന്നിലേക്ക് കയറി അവിടെ സന്തോഷിച്ച് ഒരുമിച്ച് ബന്ധങ്ങൾ പുതുക്കി ബന്ധങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്ത് സ്ലേവാണെന്ന് സ്വയം ചിന്തിക്കാതെ അപ്പൻ്റെ മകനാണ്, അപ്പനുള്ളതെല്ലാം എനിക്കുമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണോ നമ്മുടെ ജീവിതം വരേണ്ടത്? ഇത് ലൈഫിൻ്റെ 2 ചോയ്സ്. 2 മക്കളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന 2 ചോയ്സാണ്. വീടിന് പുറത്ത് നിൽക്കാനാണോ നമ്മുടെ ചോയ്സ്, അതോ വീട്ടിനുള്ളിലേക്ക് തിരികെ കയറാനാണോ നമ്മുടെ ചോയ്സ്? ഓർബിറ്റിനുള്ളിലേക്ക് കയറി നിൽക്കാതെ ഓർബിറ്റിനുള്ളിൽ ചുറ്റുക എന്ന് പറഞ്ഞാൽ അത് അല്പം മൊണോട്ടണസ് കൂടെയാണ്, അല്ലേ? സ്ഥിരം കാഴ്ചകളാണ്. വീട്ടിലെ ഭാര്യയും ഭർത്താവും മക്കളും അവരുടെ മുഖങ്ങളും മാത്രം എന്ന് പറയുമ്പോൾ അത് അത് അതൊരു ഹാപ്പിനെസ് അതിനകത്തുണ്ടെങ്കിലും ചിലർക്ക് അതൊരു മൊണോട്ടണസ് ആയിട്ട് തോന്നും. ഈ മൊണോട്ടണസ് തോന്നുമ്പോഴാണ് അവർ കുതിച്ചു ചാടി ഒന്ന് പുറത്ത് പൊക്കളയാം എന്ന് ചിന്തിക്കുന്നത്. അന്നേരം ഈ ഓർബിറ്റിനുള്ളിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന അത് ആ സന്തോഷം അനുഭവിക്കുകയാണോ വേണ്ടത്, അതോ പുറത്ത് ചാടിയിട്ട് അവിടെ വെയിൽ കൊണ്ട് നിൽക്കുകയാണോ വേണ്ടത്? ഇതാണ് ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് റിപ്പൻ്റൻസിൻ്റെ ഈ റിപ്പൻ്റൻസ് എന്ന ലൈഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫിനോട് യെസ് പറയുകയും നോ പറയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം അതാണ്. അതുകൊണ്ട് തിരികെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാം, അല്ലേ? നമ്മൾ ഓരോ നിമിഷവും അത് ഞാൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ഒരു സ്വഭാവമൊക്കെ നിശ്ചയിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ ഒരു ആണ്ടിൽ ഒരിക്കൽ കുമ്പസാരം നടത്തി റിപ്പൻ്റൻസ് നടത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതല്ല. ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഓരോ വ്യക്തികളുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. Are we in the orbit or outside? Are we in the home of Father or outside? ആ പൊരുവയിലത്ത് അപ്പൻ്റെ അപ്പനൊരുക്കിയ സദ്യയിൽ കൂടാതെ സഹോദരനെ കാണാൻ കൂട്ടാക്കാതെ പുറത്ത് ഇങ്ങനെ മസിൽ പിടിച്ച് കാല് പെരുപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണോ വേണ്ടത്? തിരികെ അവൻ്റെ അടുക്കലേക്ക് തിരികെ വരികയാണ് വേണ്ടത്. ഓരോ പെരുന്നാളും നമ്മളെ പറ്റി നമുക്ക് തരേണ്ട ഒരു 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 ഇന്നർ ഒരു ടെസ്റ്റ് ഇതാണ്, അല്ലെ? ഒരു ആത്മശോധന എന്നതുപോലെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വീട്ടിന് പുറത്ത് എൽഡർ സണ്ണിൻ്റെ കൂട്ട് നമ്മൾ വീടിന് പുറത്താണോ നിൽക്കുന്നത്, അതോ യങ്ങർ സണ്ണിൻ്റെ കൂട്ട് വീട്ടിനകത്ത് പിതാവ് ഒരുക്കിയ സന്തോഷത്തിലും പിതാവ് ഒരുക്കുന്ന ആ സെക്യൂരിറ്റിയിലും ആണോ നമ്മൾ ഇരിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് പെരുന്നാളുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ ആത്മീയമായ കാര്യങ്ങളും പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരാൻ. ഇസ്രായേൽ ഒരു വർഷം 3 പ്രാവശ്യം ദൈവസന്നിധിയിലേക്ക് വന്നതുപോലെ നമ്മൾ ഓരോ നിമിഷവും അവൻ്റെ അടുക്കലേക്ക് തിരികെ വരികയും അവനൊരുക്കുന്ന ആ വിരുന്നിൽ പങ്കാളികളാകുകയും അതുമൂലം സന്തോഷിക്കുകയും ചെയ്യുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് മൂലവും നമ്മുടെ റിപ്പൻ്റൻസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കും.